മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
നമസ്കാരം ഫാദർ ഡേവിസ് ചിറമേൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ വൃക്കദാനത്തെ കുറിച്ച് അവബോധം വളർത്തുവാൻ ഫാദർ ഡേവിസ് ചിറമേൽ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലൊരു സന്ദർശനം തന്നെയാണോ ഓസ്ട്രേലിയയിലും ഉള്ളത്?
ഓസ്ട്രേലിയക്ക് ബിനായ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ക്ഷണമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ ഞാൻ ഒത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന് വേണ്ടി എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എപ്പോഴും ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നാട്ടില് ഇന്ന് കേരളത്തിലെ മുഴുവനും മലയാളികളുടെ ഇടയിലെ അവയവദാനം, കിഡ്നി മാത്രമല്ല അവയവദാനത്തെ കുറിച്ച് 6 വർഷം കൊണ്ട് നമുക്ക് വലിയൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റി. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പുറത്തു പോയുള്ള എല്ലാ മലയാളികളും വിളികളാണ്. ഫാദർ, ഞാനും യു കെയിൽ പോയി, US പോയി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഖത്തർ, കുവൈറ്റ്, അപ്പൊ എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരാനായിട്ടൊരു അവസരം ഉണ്ടായത്, ഓസ്ട്രേലിയ ഇതിന് വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് അവയവദാനത്തിൽ. ഇവിടെയുള്ള ജനങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ സൈൻ ചെയ്യുമ്പോഴൊക്കെ ഡൊണേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ അതിനൊരു ഫോം ഉണ്ട്, ആ ഫോം സൈൻ ചെയ്ത് ഇവിടെയുള്ള താമസിക്കുന്ന മലയാളികള് അല്ലെങ്കിൽ ഇന്ത്യൻസ് ഇവിടെയുള്ള സിസ്റ്റത്തിൽ ഭാഗമാക്കായി ഡോണർ കാർഡ്, ഐ എം എ ഡോണർ എന്നുള്ള കാർഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഇവിടെ അതിന് മനോഹരമായ ഒരു ഉദാഹരണം ഈ ഓസ്ട്രേലിയയിൽ ഉണ്ട്. ഡോറിൻ എന്ന് പറയുന്ന കുട്ടിയുടെ കഥ ഓസ്ട്രേലിയ എല്ലാവർക്കും അറിയാം. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചതും ആ കുട്ടിയുടെ ഹൃദയവും കണ്ണുകളൊക്കെ ഇന്ന് ഈ ഓസ്ട്രേലിയയിലെ മറ്റു വ്യക്തികളുടെ ഹൃദയ ശരീരത്തിൽ ജീവിക്കുകയാണ്. ഇന്നലെ ഞാൻ ആ ഡോറിന്റെ ഫാദർ പ്രിൻസിന്റെയും അമ്മ മേരിയുടെയും കുടുംബത്തിലായിരുന്നു ഞാൻ. എനിക്ക് അവരെ കാണാൻ പോണ വലിയ ആഗ്രഹമുണ്ടായി. കാരണം മനുഷ്യൻ ഗ്രേറ്റ് ആവുന്നത് അവൻ എന്ത് ഏൺ ചെയ്യുന്നു, സമ്പാദിക്കുന്നു എന്നതിലല്ല മനുഷ്യന്റെ ഗ്രേറ്റ്നെസ്. നമ്മളിപ്പോ APJ അബ്ദുൽ കലാമിനെ ഗ്രേറ്റ് ആയിട്ട് പറയുന്നത് അദ്ദേഹം എന്ത് സമ്പാദിച്ചു എന്നുള്ളത്. അദ്ദേഹം ഒന്നും സമ്പാദിച്ചു, അദ്ദേഹം അടി ചെരിപ്പോടിട്ടാ പോയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്, വാട്ട് ഹി കോൺട്രിബ്യൂട്ടഡ്. അപ്പൊ അതിൽ ഒരു മനുഷ്യന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഏറ്റവും ടോപ്പ് കോൺട്രിബ്യൂഷൻ ആണ് മരണശേഷമെങ്കിലും നമ്മുടെ ഓർഗൻസ് മനുഷ്യർക്ക് ദാനം ചെയ്യുക. ഇത്രയും മഹത്തായ ഒരു കർമ്മം ചെയ്യാനായിട്ടുള്ളൊരു വേദി നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് സമൂഹത്തിലുള്ളപ്പോ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാനുള്ള ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്.
ഇതുപോലെ ഓസ്ട്രേലിയൻ സന്ദർശനം പോലെ തന്നെ UK സന്ദർശനത്തിൽ ഫാദർ ഡേവിസ് സ്കൈ ഡൈവിംഗ് ചെയ്തതായിട്ട് വായിച്ചു. വൃക്കദാനം ചെയ്തിട്ടുള്ള ഫാദറിന് ആരോഗ്യപരമായി അതൊരു ഇത്രയും ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് ചെയ്യുക എന്നുള്ളത് പേടിക്കേണ്ട ഒരു കാര്യമല്ലേ?
UK ഒരു പ്രാവശ്യമല്ല, ഞാൻ UK 7-8 പ്രാവശ്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ ഉപഹാർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ രൂപീകരിക്കാനായിട്ട് അവരെ സഹായിച്ചു. ഇപ്പൊ അതിവിടെ വളരെ ഫുൾ ക്യാമ്പയിൻ നടത്തണം. NHS ഓർഗൻ ഡൊണേഷന്റെ ക്യാമ്പയിൻ ഇന്ന് അവിടെ വളരെ വ്യാപകമായി മലയാളികളുടെ ഇടയിൽ നടക്കുകയാണ്. അത് 8-9 സന്ദർശനം ഉണ്ടായി അവിടെ. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോഴാണ് അവര് കിഡ്നീസ് ഫോർ ലൈഫ് എന്നുള്ള ഓർഗനൈസേഷൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അവർ ഫണ്ട് റേസിങ്ങിന് സൈക്കിൾ റൈഡ് നടത്തും, മൗണ്ടനിങ് നടത്തും, പിന്നെ സ്കൈ ഡൈവ് നടത്തും. ഞാൻ അവിടെ ചെന്ന് അവിടെ റിട്രീറ്റിന് പോയതാണ്. ഞാൻ ചർച്ചില് 10 പള്ളികളിൽ റിട്രീറ്റിന് പോയതാണ്. അപ്പൊ അവിടെ റിട്രീറ്റിന്റെ ഇടയിൽ ഈ കാര്യം കേട്ടപ്പോ, അപ്പൊ അവര് 15,000 seats എന്നാണ് സ്കൈ ഡൈവ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ സെലിബ്രിറ്റീസ് ഒക്കെ ചെല്ലും. അപ്പൊ അവര് ചെയ്താലേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാര് അവര് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തിട്ട് $100, $200, $300 അവര് ഓൺലൈനിൽ അവര് സെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിട്ട്. എനിക്കത് ചെയ്യാൻ പറ്റില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ കയ്യിൽ ഇനിയിപ്പോ ഒരു കിഡ്നി ഉള്ളൂ, എന്റെ കയ്യിൽ എന്റെ ലൈഫ് മാത്രമേ ഉള്ളൂ. ഐ കാൻ ടേക്ക് ദാറ്റ് റിസ്ക്. ദൈവത്തിലുള്ള എന്റെ ആശ്രയം വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ റിസ്ക് ഏറ്റെടുക്കാം. അപ്പൊ ഞാൻ ഇതുവരെ ഒരു കിഡ്നി കൊടുത്തിട്ടുള്ള ഒരാള് ലോകത്തിൽ ആരും ഇത് ചെയ്തിട്ടില്ല, കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാള്. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഞാൻ ലങ്കാസ്റ്ററില് UKയിലെ 15,000 feet പോയി, അവിടെ നിന്ന് സ്കൈ ഡൈവ് ചെയ്തു. 7 മിനിറ്റ് കൊണ്ട് ഞാൻ താഴെത്തി. അത് വലിയൊരു വാർത്തയായിട്ട് ഞാൻ അതും ലിംക ബുക്ക് ഓഫ് റെക്കോർഡാണ് ഇപ്പത്. ആ റെക്കോർഡിന്റെ വിഷയമല്ല ഞാൻ പറയുക. ഞാൻ പറഞ്ഞത് അതായത് കിഡ്നി ഡൊണേറ്റ് ചെയ്താൽ അയ്യോ ജീവിച്ചിരിക്കുമ്പോ കിഡ്നി ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അത് കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ മരുന്നുകൾ കുറെ കഴിക്കേണ്ടി വരും, വയ്യാണ്ടാവും. അതിനൊക്കെ ഒരു മാറും മരുന്ന് അങ്ങോട്ട് നേരിട്ട് കൊടുക്കാണ്. അത് നമ്മുടെ നാട്ടിലെ കൊല്ലു വാർത്തയായി. ഇതുവരെ 2 kidney ഉള്ള ആള് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഇന്ത്യയില് ഞാൻ ചെയ്തതിന് ശേഷമാണ് ധോണി 11,000 feet ജമ്പ് ചെയ്തത്. അതിനുശേഷം മമ്മൂട്ടിയുടെ മകൻ ജമ്പ് ചെയ്തു. അതൊന്നും 50,000 feet എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്റെ ജീവിതത്തിൽ എനിക്കത് കിട്ടിയത് ഒരു ഭയങ്കര ഫെയ്ത്ത് ആണ് എനിക്ക് കിട്ടിയത്, കോൺഫിഡൻസ്. ഞാൻ ദൈവത്തിൽ എത്രമാത്രം എന്റെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പറഞ്ഞോണ്ടായില്ല, കസേരയിൽ നിന്നിട്ട് വിശ്വസിക്കുന്നു പറയാൻ വളരെ സുഖമാണ്, നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തപ്പോ പറയാൻ സുഖമാണ്. ആകാശത്ത് താഴേക്ക് വന്ന സമയത്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റില്ല, ദൈവത്തിന് മാത്രം. അതെനിക്ക് ഭയങ്കര ഒരു ബോധ്യം കിട്ടിയതാണ്. വിശ്വാസത്തോടെ ഞാനൊരു റിട്രീറ്റ് ടീച്ചറാണ്, ഞാൻ എത്രയോ ജനങ്ങളോട് വിശ്വാസത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തത് ആകാശത്തിലൂടെ ഇങ്ങനെ താഴെ വരുമ്പോഴാണ്.
ഇനി ആരോഗ്യപരമായ സംശയങ്ങൾക്ക് പുറമെ അതോടൊപ്പം തന്നെ വൃക്കദാനവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളും നമുക്കുണ്ട്, ആളുകൾക്കിടയിലുണ്ട്. ഫാദർ ഡേവിസിന്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഏതൊക്കെയാണെന്ന് പറയാം.
ഒന്നാമത്തെ തെറ്റിദ്ധാരണ, കിഡ്നി കൊടുത്തു കഴിഞ്ഞാല് അയാൾക്ക് കിഡ്നി രോഗിയെ പോലെയാവും. ഒരാൾ കിഡ്നി കൊടുത്തപ്പോ ഞങ്ങൾ രണ്ടുപേരും രോഗികളാവില്ല എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ആ രണ്ടുപേരെങ്ങനെ രോഗികളാവണ്, ഒരാളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഡ്നി കൊടുക്കുന്നത്. അങ്ങനെ കിഡ്നി കൊടുക്കുമ്പോ കിഡ്നി കൊടുത്ത ആള് കിഡ്നി രോഗിയായിരുന്ന ആള് ആരോഗ്യമുള്ളവരായി മാറാണ്. മാത്രല്ല ഇന്ന് ലോകത്തിലെ കിഡ്നി കൊടുത്ത വ്യക്തികൾക്കാണ് ആയുസ് കൂടുതലെന്ന് പറയണേ. അത് കൊടുത്തതിന്റെ പേരിലല്ല, അത് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഓർഗൻസും ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് പെർഫെക്റ്റ് ആണ്, ഒരു രോഗവും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ISI മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്, അതായത് ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ടെസ്റ്റഡ് പ്രോഡക്റ്റിന് കൂടുതൽ ലൈഫ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഇന്ന് വരെ കിഡ്നി കൊടുത്ത ഒരാൾക്ക് അപ്പൊ ആരോഗ്യ പ്രശ്നമാണ്. അത് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞാനൊരു യാത്ര നടത്തി. ജനങ്ങളോട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലാന്ന്. അതിനുശേഷമാണ് മലയാളികളായ ധാരാളം പേര് ഭർത്താവ് കൊടുക്കാൻ, ഭാര്യ കൊടുക്കാൻ, മകൻ കൊടുക്കാൻ, അച്ഛൻ അമ്മ എല്ലാവരും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ആരോഗ്യ പ്രശ്നത്തെ കട്ട് ചെയ്തത്. ദാറ്റ് ഇസ് 1 പോയിന്റ്. സെക്കൻഡ് തിങ് മരുന്ന് കഴിക്കണം. ഒരു മരുന്നും കഴിക്കേണ്ടതില്ല. നമുക്ക് 3 ആഴ്ച ആന്റിബയോട്ടിക്സ് മുറിവുണങ്ങാൻ, അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരൊറ്റ മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനാ പറഞ്ഞൊരു ആരോഗ്യ പ്രശ്നം. ഞാൻ 3 പ്രാവശ്യം കേരളത്തിൽ മുഴുവൻ യാത്രകൾ നടത്തി. ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം 38 ഇന്റർനാഷണൽ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇനിയത് ഞാൻ ഓഗസ്റ്റ് 15 4-ാമത്തെ മാനവകാരുണ്യ യാത്ര, ഈ അടുത്ത ഓഗസ്റ്റ് 15 കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 700 കിലോമീറ്റർ നടക്കാൻ പോവാണ്. ഇനി ആൾക്ക് എന്നിട്ട് പറയാനല്ലേ. അപ്പൊ ജീവിതത്തിൽ ഏത് ഇത് കൊടുക്കാണ്ടിരിക്കാനുള്ള കാരണങ്ങളാണ് ആൾക്കാരെ അന്വേഷിക്കുന്നത്. കൊടുക്കാനുള്ള കാരണങ്ങൾ ദൂരായും കിടക്കുന്നത്, നിന്റെ മകനല്ലേ, നിന്റെ വൈഫല്ലേ, നീ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും കൊടുക്കാണ്ടിരിക്കാനുള്ള വഴിയെ നോക്കണം. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊന്ന്, രണ്ടാമത്തത് വിശ്വാസ പ്രശ്നം. കിഡ്നി കൊടുക്കാൻ പാടില്ല, എന്ത് കിഡ്നി കൊടുത്താൽ തന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിഡ്നി ഉണ്ടാവില്ല, അയ്യോ അത് വലിയ ബുദ്ധിമുട്ടാവല്ലോ. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന സഹോദരി പഴയ സാധനങ്ങളൊന്നും സ്വർഗത്തിൽ എടുക്കില്ലാട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇവിടേക്ക് ഉപയോഗിച്ചിരുന്ന കിഡ്നിയാണ് സ്വർഗത്തിൽ കൊണ്ടുവന്നത്, സെക്കൻഡ് ഹാൻഡ് അവിടെ എടുക്കില്ലാട്ടാന്ന് പറഞ്ഞു. സത്യല്ലേ, ആൾക്കാർ ഈ പഴയ സാധനങ്ങൾ ഇവിടെ തന്നെ വില കുറവാ, പിന്നെ വില കുറഞ്ഞ സാധനമാണ് സ്വർഗത്തിൽ കൊണ്ടുപോണേ. ഈ ശരീരം ഈ ഭൂമിയിൽ മാത്രമല്ലോ. പിന്നെ എനിക്ക് അടുത്തൊരു ദിവസം ഞാൻ ചില ആൾക്കാർ ആഴ്ച മരണ ശേഷം നമ്മൾ ഇതൊക്കെ കൊടുക്കാന്ന് പറയുമ്പോ ഞാനൊരു ഉദാഹരണം, ചേട്ടാ ഞാൻ പറഞ്ഞ ശരിക്കും കേൾക്കാൻ പറഞ്ഞു. ചേട്ടാ ചേട്ടൻ ചോദിക്കട്ടെ, ചേട്ടന് ഇപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 38 വയസ്സ്. ഓക്കെ, ചേട്ടൻ മരിച്ചു നോക്കിയാ. ചേട്ടൻ മരിച്ചാല് ചേട്ടന്റെ ഓർഗൻസ് ഒന്നല്ലേ. ചേട്ടൻ മരിച്ച് അടക്കി കഴിയുമ്പോ ചേട്ടന്റെ ഭാര്യ ഇല്ലേ, ഭാര്യനെ ഡൊണേറ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ വീട്ടുകാർ എടുത്തിണ്ടാവും. എന്ത് അവൻ മരിച്ചു പോയിടി, അപ്പൊ പിന്നെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കണ്ട, നിന്റെ ഭാര്യനെ അടക്കം വേറെ ആൾക്ക് ഡൊണേറ്റ് ചെയ്യും, അവള് വേറെ കിട്ടില്ലേ. അല്ലാണ്ട് അപ്പൊ നിന്റെ ഭാര്യനെ പോലും നീ മരിച്ചാൽ കുടുംബാംഗങ്ങൾ ഡൊണേറ്റ് ചെയ്യും വേറെ ആൾക്ക്, പിന്നെ അവൾക്ക് ജീവിക്കണ്ട നീ മരിച്ചു പോയി കഴിഞ്ഞാല്. അപ്പൊ നിന്റെ ഭാര്യനെ പോലും വീട്ടുകാർ ഡൊണേറ്റ് ചെയ്യും, ഇത് നിന്റെ അവയവങ്ങളാണ്. ഒരു അതായത് ആ കുടുംബക്കാർക്ക് വേറെ ഒരു ഉപകാരം ഇല്ലാത്ത അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യത്തിൽ ഇത്ര വലിയൊരു പുണ്യം വേറെ വല്ലതും ഉണ്ടാ? ഞാൻ പറയട്ടെ, ഏത് മതവിശ്വാസമാണെങ്കിലും വിശ്വാസത്തിന്റെ ഒക്കെ രഹസ്യം എന്താന്ന് വെച്ചാൽ ത്യാഗമാണ്, സഹനമാണ്, സാക്രിഫൈസ് ആണ്, അതെല്ലാം ഇതിലും പറയും. അപ്പൊ നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സാക്രിഫൈസ് ആണ്. ഏത് മതവിശ്വാസി അതാണ് പറയുക, സാക്രിഫൈസ് ആണല്ലോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. അപ്പോ ഈ വിശ്വാസപരമായിട്ട് ഇതിനേക്ക് യാതൊരു കൊടുക്കാതിരിക്കാനുള്ള യാതൊരു ബേസ് ഇതിന്റെ ഉള്ളിൽ ഇല്ല.
ഓക്കെ, ഇനി മതത്തിന്റെ കാര്യം പറയുമ്പോൾ അവയവദാനം അല്ലെങ്കിൽ വൃക്കദാനം നടത്തുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും മറ്റൊരു മതത്തിലുള്ള ഒരാൾക്ക് അവയവദാനം ചെയ്യുമ്പോൾ അതിനെ വലിയൊരു മതസൗഹാർദ്ദത്തിന്റെ ഉദാഹരണമായി ആഘോഷിക്കുന്ന ഒരു പതിവ് നമ്മൾ അടുത്തിടെ കാണുന്നുണ്ട് വളരെയധികം. ഇതൊരു നല്ല കാര്യമാണോ, അതിന്റെ നല്ല കാര്യമായിട്ടാണോ, എന്താണ് ഫാദർ ഡേവിസിന്റെ ഒരു അഭിപ്രായം?
അതായത് ഇതൊന്നും ആൾക്കാരുടെ ആഘോഷാക്കാൻ വേണ്ടി കൊടുക്കണമെന്നല്ല, ഒരാളുമായി ഇരിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കണമെന്നാണ്. അല്ലാണ്ട് ആരെങ്കിലും ഇത് കൊടുത്തിട്ട് ആഘോഷാക്കാൻ വരുമോ? നത്തിങ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു കിഡ്നി ഇരിക്കുന്നത് ഗോപി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിലാണ്. ഞാനിങ്ങനെ പത്രത്തിൽ പറിച്ചിട്ടിട്ട് ആൾക്കാരടാ എനിക്കൊരു ഹിന്ദുവിന് കൊടുക്കണടാ, ഹിന്ദുവിന് കൊടുക്കണടാ, അങ്ങനെയൊന്നും വന്നല്ലത്. അതിനേക്കാളും വേറൊരു മത സൗഹൃദത്തിന്റെ ഒരു മേഖല വേറെ ഇല്ല. കൃത്യമായിട്ടാണ് ഞാൻ പറയാം. അതായത് പണ്ടത്തെ മത സൗഹൃദം എന്താണെന്നറിയാ, ഒരച്ഛനെ വിളിക്കുക, ഒരു സ്വാമീനെ വിളിക്കുക, ഒരു മൗലവിനെ വിളിക്കുക, എന്നിട്ട് മൂന്ന് പേരും മൈക്കിൽ കുറെ പ്രസംഗിക്കുക, എന്നിട്ട് ചായ കുടിച്ചിട്ട് ഒരുമിച്ച് പോവുക. ഇതല്ല നമ്മുടെ സൗഹാർദ്ദം. അതിനേക്കാളൊക്കെ എത്ര വലുതാണ് അത്. നമ്മൾ തപ്പി പിടിച്ചു കൊടുക്കണമല്ലോ. ഇറ്റ് ഹാപ്പൻസ്. അതായത് ഞാൻ കിഡ്നി കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ മരിച്ച് സൂയിസൈഡ് ചെയ്യാൻ പരിശ്രമിച്ചതാവൻ. നമ്മൾ അത് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമാ. ചീത്ത കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പറയാൻ ആഘോഷിക്കാനൊക്കെ ഭയങ്കര രസം. നല്ല കാര്യങ്ങൾ ആഘോഷിക്കണം സുഹൃത്തെ. നല്ല കാര്യങ്ങൾ എ പി ജെ അബ്ദുൽ കലാം ചെയ്ത പ്രവൃത്തികള് ലോകം മുഴുവൻ പറയുന്നത് എന്തുകൊണ്ടാ? നല്ലതല്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങള്. അതുപോലെ ഏത് കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് നല്ല കാര്യം പറയണം നമ്മള്. അത് അതാണ് ആഘോഷിക്കേണ്ടത്. ശരിക്ക് താങ്കൾ പറഞ്ഞല്ലോ, അതല്ലേ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവയവം കൊടുക്കാനെന്നല്ല പറയുന്നത്. അതായത് മതവിശ്വാസങ്ങളൊന്നും പരസ്പരം ജീവിതങ്ങളെ പരസ്പരം അവയവങ്ങൾ പോലും വേദനിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്ത് കൊടുക്കണ പോലില്ലത്, അവരന് വേണ്ടി വേദനിക്കുകയാണത്. അതല്ലേ ആഘോഷിക്കേണ്ടത്. ഞാൻ ചോദിച്ചൊരു പട്ടാളക്കാരൻ മരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്നിട്ട് ആഘോഷിക്കണേ? പട്ടാളക്കാരൻ മരിച്ചോട്ടെ, അല്ലെ രാജ്യത്തിനെ രക്ഷിക്കാൻ? അതെ, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, ഒരു ഹൈന്ദവനായൊരു മുസ്ലിമായൊരു സഹോദരനെ രക്ഷിക്കാൻ ഒരാളെ ആശുപത്രിയിൽ മണിക്കൂറോളം ബോധമില്ലാണ്ട് കിടന്നിട്ട് ശരീരം കീറിമുറിക്കണ്, അത് നല്ല കാര്യമല്ലേ? അതല്ലേ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നത് ഒന്നല്ലല്ലോ, സഹനമാണ്. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും മതസ്വകാരണം തന്നെയാണത്. അതിന് വേണ്ടിയിട്ട് ചെയ്യണതല്ലത്, ഇറ്റ് ഹാപ്പൻ. അതുകൊണ്ട് അതിന് അത് ആഘോഷമായിട്ട് തന്നെ കണക്കാക്കണം തന്നെ. ഞങ്ങൾ വലിയൊരു മതസ്വകാര്യ സമ്മേളനം എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. ഒരു 10 വർഷം കഴിയുമ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുക്കും, ഏത് മതവിശ്വാസിയാണെങ്കിലും ജീവിതത്തിന്റെ വേദനയുടെ നടുവിലെ എല്ലാവരുടെ കിഡ്നിക്കും അതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിഡ്നിക്കും അതല്ല. കിഡ്നിക്ക് എങ്ങനെ മതം? കിഡ്നിക്കും അതല്ല. എങ്ങനെ കിഡ്നി? ഹാർട്ടിനും അതല്ല. മനുഷ്യന്റെ വിശ്വാസങ്ങളൊന്ന് അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റുള്ളവർ പങ്കുവെക്കുന്നത് ഒരിക്കലും ഒരു വിശ്വാസത്തെയും തകർക്കുന്ന ഒരു കാര്യമല്ല.
പക്ഷേ ഇതിന് മതസൗഹാർദ്ദത്തിൽ ഉപരിയായിട്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു സ്നേഹമല്ലേ അതിലുള്ളത്? അതിൽ മതത്തിന്റെ ഒരു ആംഗിൾ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു ആംഗിൾ അതിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ?
ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് മതം നോക്കിയിട്ടല്ല എന്ന് കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് വരണേന്ന്. നമ്മളൊരാൾ മരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. മരിക്കാണ്ടിരിക്കാൻ വേണ്ട സമയത്ത് നമ്മൾ അയ്യോ അവൻ ഹിന്ദു ആണല്ലേ എന്ന് നോക്കുകയാണെങ്കിൽ പറയാം മതം നോക്കിയിട്ടാണ് ചെയ്തത്. നമ്മൾ നോക്കുന്നത് അവൻ മരിക്കത്തില്ല. എന്റെ സുഹൃത്തു ഞാൻ പറയട്ടെ, വേറെ എത്ര പേരുടെ കാര്യങ്ങള് മീഡിയ ആഘോഷിക്കുന്നുണ്ട്, എത്ര കാര്യം ഞാൻ പറയുന്നില്ല, പേരൊന്നും ഞാൻ പറയണില്ല, എത്ര കാര്യങ്ങള് മീഡിയ ആഘോഷിക്കുന്നുണ്ട്, താങ്കൾക്ക് മനസ്സിലായില്ലോ. എന്നാൽ ആഘോഷിക്കേണ്ടത് ഏതാ? ഇതന്നെയല്ലേ ആഘോഷിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ഹൃദയം എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തപ്പോ ആൾക്കാർ നോക്കിയപ്പോൾ അത് മറ്റേ വിശ്വാസിയാണെന്ന് കണ്ടു. അല്ലാണ്ട് ഹൃദയം എടുത്തിട്ട് ഓക്കെ നമുക്കൊരു ഇന്ന ആൾക്ക് കൊടുക്കണം, ഒറ്റ മതത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തല്ലത്. അപ്പൊ ആൾക്കാർ കാണുമ്പോ സൂസ ഗ്രേറ്റ് ആണ്, അപ്പൊ ഇവരിങ്ങനെ കൊടുക്കുവോ? യെസ് കൊടുക്കണം. അങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യത്വം വളരേണ്ടത്. അവനവന്റെ വിശ്വാസങ്ങളിൽ അവനവൻ ജീവിക്കട്ടെ. പക്ഷേ മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ട സ്നേഹം ഉണ്ടല്ലോ, ആ മനുഷ്യനോട് മനുഷ്യൻ കാണുന്ന സ്നേഹത്തിന്റെ പേരാണ് ഈ മതസൗഹാർദ്ദങ്ങളല്ല മനുഷ്യ സൗഹാർദ്ദങ്ങളാണ്. വാക്ക് മാറ്റണം. മതങ്ങൾ തമ്മിലെ സൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദം ആണ് ഇവിടെ. അത് മറ്റത് പറയുന്നവർക്ക് അത് പറയാന്ന് മാത്രം, പക്ഷെ മനുഷ്യൻ മനുഷ്യനോടുള്ള സൗഹാർദ്ദമാണ്. അവന്റെ മതം നോക്കിയിട്ടല്ല നമ്മള് സൗഹാർദ്ദം വെച്ച് പുലർത്തേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഓഫീസാണ് എത്ര മനുഷ്യർ, എത്ര വിശ്വാസികളുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവര് മതം നോക്കിയിട്ടാണോ? മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള സൗഹാർദ്ദമാണ്.
ഓക്കെ, ഇനി വൃക്കദാനം ഒരു ശൃംഖലയായ അല്ലെങ്കിൽ ഒരു ചെയിൻ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് സാധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ രീതികൾ എങ്ങനെയാണ്?
അതായത് എന്റെ ആദ്യത്തെ യാത്ര കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല കുടുംബങ്ങളിലും കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, അവർക്ക് ഗ്രൂപ്പ് ചേരുന്നില്ല. അങ്ങനെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഈ അവയവദാന ശൃംഖല തുടങ്ങിയത് നമ്മളാണ്. അങ്ങനെ ഞാൻ ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടു, കാരണം അവർക്ക് ഗ്രൂപ്പ് ചേരുന്നില്ല. അപ്പൊ ഞാൻ ഇതിനൊരു പോംവഴി ഞാൻ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ചെയ്യാലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചോസ് ചിറ്റിലപ്പള്ളി എന്നെ വിളിക്കുന്നതും അച്ചോ അച്ഛൻ ചെയ്ത പോലെ ഞാൻ ചെയ്യാം, അച്ഛൻ പറഞ്ഞ ആൾക്ക് ഞാൻ കിട്ടി കൊടുക്കാം. അപ്പന്റെ മനസ്സിൽ കത്തി, ഐ ഇത് നല്ല കാര്യമാണല്ലോ, ഞാൻ പറഞ്ഞു കൊച്ചു ചേട്ടാ നമുക്കൊരു ബാങ്കിങ് തുടങ്ങിയാലോ. എന്തുകൊണ്ടു വെച്ചാൽ ബാങ്കിങ് ഐ കൊച്ചു ചേട്ടാ ഇങ്ങനെ കിട്ടിയതായോ, അതൊരു വേറെ ആൾക്ക് കൊടുക്കും ഞാൻ രോഗിക്ക്. അപ്പൊ രോഗിയുടെ ഭാര്യ കൊണ്ട് വേറെ ആൾക്ക് കുടിപ്പിക്കും, അയാളുടെ അമ്മയെ കൊണ്ട് വേറെ ആൾക്ക് കുടിപ്പിക്കും, അച്ഛൻ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞാനൊരു കിഡ്നി തരാം. അങ്ങനെയാണ് കൊച്ചോസപ്പേട്ടന്റെ കിഡ്നി സ്വീകരിച്ച് ദാനം സ്വീകരിച്ചിട്ടാണ് ഇന്ത്യയിലെ, കേരളത്തിലല്ല ഇന്ത്യയിലെ ഈ അവയവദാന അതായത് കിഡ്നി ചെയിൻ എന്നാണ് മറ്റ് ഈ രാജ്യങ്ങളിലൊക്കെ പറയുന്നത്. ഞാൻ അതിനെ കിഡ്നി ബാങ്ക് എന്ന് പറയാം. കിഡ്നി ബാങ്ക് എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരും, കിഡ്നി ഫെഡറേഷനിലേക്ക് വരും. അങ്ങനെ ആ ചെയിൻ സിസ്റ്റം തുടങ്ങി. ഇപ്പൊ അത് എത്ര പേർക്ക് ഉപകാരം, കൊച്ചുസപ്പേട്ടന്റെ കിഡ്നി കൊണ്ട് നമ്മൾ 6 പേർക്കാണ് ജീവിതം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഒരാൾ സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യണം. അങ്ങനെ ഒത്തിരി പേര് ഇന്നിപ്പോ എനിക്ക് ശേഷം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ 60-70 പേരോളം കിഡ്നി ദാനം ചെയ്ത് കഴിഞ്ഞപ്പോ അത് വലിയൊരു ഇതൊന്നും തടയാൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥം നന്മയുണ്ട്. വേറെ എന്തൊക്കെ ഈ ഭൂമിയിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടു കളഞ്ഞിരിക്കുക, മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥം നന്മയുണ്ട്. അതൊന്ന് ഉറിച്ചത് അത് അവന്റെ ഉള്ളില് ശരിക്കും ഞാൻ നമുക്ക് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അയ്യോ ഞാൻ നല്ല മനുഷ്യനോട് ചിന്തിച്ചാൽ അപ്പ കത്ത് അവന്റെ ഉള്ളില്. കാരണം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് അവന്റെ ഉള്ളിൽ യഥാർത്ഥം നന്മ. ആ നന്മ ഈശ്വരൻ തന്നെയാണ്.
ഓക്കെ, ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവയവദാനം അല്ലെങ്കിൽ വൃക്കദാനം ഇതിലേക്ക് മാതൃകയായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അല്ലെങ്കിൽ സാമൂഹിക നേതാക്കന്മാർ കൂടുതലായിട്ട് കടന്നു വരേണ്ടതുണ്ടെന്ന് ഫാദർ കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും. അത് നമ്മുടെ കേരളത്തിലെ അവയവദാന, ഞാൻ ആ മാനവകാരുണ്യ യാത്ര മൃതസഞ്ജീവിനിയുടെ സമ്മതപത്രമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സമ്മതപത്രം എന്റെ കൊടുത്തു തന്നിട്ട് കേരളത്തിലെ എല്ലാ മിനിസ്റ്റേഴ്സും എല്ലാം എല്ലാവരും ഒക്കെ സമ്മതപത്രം എഴുതി തന്നിട്ടുണ്ട്. എവരിപ്പടി കേരളത്തിൽ ഇനി ഒരു 60% ജനങ്ങളുടെ കയ്യിൽ ഇത് എത്തിക്കഴിഞ്ഞു. നേതാക്കന്മാരെല്ലാവരും ഇനിയിപ്പോ ഇത് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇനി ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ പോലും കേരളത്തിൽ ഇനി അവയവദാനത്തിന്റെ ഒരു സംസ്കാരം, അവയവദാനം എന്നുള്ള വാക്ക് ഇതിന് മുമ്പ് ആരും പറയുമായിരുന്നില്ല. നേത്രദാനം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഇതിന് ശേഷം ഞാൻ ഇത് ജനങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യണത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ ഇങ്ങനെ ഒരു ചെയ്തിട്ട് പറഞ്ഞതിന്റെ പേരിലാണ് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്തത്. ഞാനിതൊന്നും ചെയ്യാണ്ട് അവയവദാനം എന്ന് പറഞ്ഞു അച്ഛനെ പണിയില്ല, അച്ഛൻ പോയി പള്ളിയിലിരിക്കാൻ പറയും. ഇതിപ്പോ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം കൊണ്ട് ആരോടും ആർക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോ കൊടുത്തു, നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം കൊടുത്തൂടെ, അത് കുഴപ്പമില്ല അച്ഛൻ, സൈൻ ചെയ്യടോ. മരിച്ചു കഴിഞ്ഞിട്ട് ആർക്ക് വേണത്, മറ്റുള്ളവർ കൊണ്ടുപോയി ജീവിക്കട്ടെ, എല്ലാവരും സൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ നേതാക്കന്മാരെല്ലാവരും കേട്ടോ, ആരും തന്നെ ഇപ്പൊ ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാരില്ല. എന്റെ ബോഡി അടക്കം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, സമ്മതപത്രത്തിനോടൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. മരിക്കുമ്പോൾ ഞാനിപ്പോ എവിടെ വെച്ച് മരിക്കാൻ നമുക്കറിയില്ല, മരിച്ചാൽ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി. അത് APJ അബ്ദുൽ കലാമിന്റെ കയ്യിലാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പരസ്യമായിട്ട് എല്ലായിടത്തും ഞാൻ പറയണുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അറിയില്ല, ഇപ്പതേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് വരുമ്പോ അച്ഛന്റെ കൊടുക്കാൻ പാടില്ലെന്ന് വല്ലതും പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിട്ട് റേഡിയോയിൽ കൂടി ഞാൻ പരസ്യമായിട്ട് പറയുന്നത് ഓസ്ട്രേലിയ ആൾക്കാരും കേട്ടോട്ടെ. അതായത് എന്റെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കേൾക്കണ ആൾക്കാരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്തുടറോ എന്ന് ചോദിച്ചോളൂ. അങ്ങനെ എന്റെ ബോഡി പിള്ളേർ കീറി മുറിച്ച് പഠിക്കട്ടെന്ന്. നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ മനസ്സിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകണം. മരിച്ചു കഴിഞ്ഞിട്ട് ഈ ബോഡി കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിക്കണം? ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. നമ്മൾ വിചാരിച്ച പള്ളിയിലെ ഏറ്റവും മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിന് ആദ്യം എത്തുന്നതാണ്. ഏത് വലിയ കല്ലറയിൽ പോയിരുന്നു കഴിഞ്ഞാല് എനിക്കറിയില്ലട്ടാ, എനിക്കറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു മാത്രം.
തുടർന്നുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി ഫാദർ ഡേവിസ് ചെറമിൽ.
തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോടും നിങ്ങളുടെ ഈ റേഡിയോയോടും പ്രത്യേകം നന്ദിയുണ്ട്. ഇങ്ങനെ ഈ റേഡിയോയിൽ കൂടെ ജനങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ. അത് ആരെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും നന്മ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ മതി, ഞാൻ സംതൃപ്തനാണ്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.